ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവയടക്കം ഗവൺമെന്റ് ഭൂമിയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത പരസ്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഡിഎംകെ പ്രകടന പത്രിക പുറത്തിറക്കി. ഇന്ത്യ യുദ്ധ ടാങ്കുകൾക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച 1500 HP എഞ്ചിൻ മൈസൂരുവിൽ വിജയകരമായി പരീക്ഷിച്ചു. മാധ്യമങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഫിഫ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളങ്ങളും ഉൾപ്പെടെ ഗവൺമെന്റ് ഭൂമിയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത പരസ്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കർശന നിർദ്ദേശം നൽകി. രാജ്യത്ത് പലയിടത്തും ഇപ്പോഴും ഇത്തരം പരസ്യങ്ങൾ കാണാനുണ്ടെന്ന പരാതികൾ പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും ഭാഗികമായി മാത്രം നടപ്പാക്കുന്നതും ഗൌരവമായി കാണുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 5 മണിക്കകം നിർദ്ദേശങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ശോഭാ കരന്ദ്ലജയ്ക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്ക് നിർദ്ദേശം നൽകി. തമിഴ്നാട്ടുകാരെപ്പറ്റി വിവാദ പരാമർശം നടത്തിയെന്ന പരാതിയിൽ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറോട് 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. രാമേശ്വരം കഫെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പരാമർശം മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് ഡിഎംകെയാണ് പരാതി നൽകിയത്. അതിനിടെ ശോഭാ കരന്ദ്ലജയെ കേരളത്തെയും മലയാളികളെയും ആക്ഷേപിച്ചെന്ന് കാണിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദീപ അനിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഡിഎംകെ പ്രകടന പത്രിക പുറത്തിറക്കി. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുമെന്നും നീറ്റ്, ഏകീകൃത സിവിൽ കോഡ്, പൌരത്വ ഭേദഗതി നിയമം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നിവ തമിഴ്നാട്ടിൽ നടപ്പാക്കില്ലെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നും സംസ്ഥാനത്തിന്റെ സ്വയാധികാരം ശക്തിപ്പെടുത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്നും ചെന്നൈയിൽ സുപ്രീംകോടതി ബെഞ്ച് സ്ഥാപിക്കുമെന്നും പുതുച്ചേരിക്ക് സംസ്ഥാന പദവി നൽകുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. 21 മണ്ഡലങ്ങളിലെ ഡിഎംകെ സ്ഥാനാർത്ഥികളെയും പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ മുഖ്യപ്രതിപക്ഷമായ അണ്ണാ ഡിഎംകെ അന്തരിച്ച നടൻ വിജയകാന്തിന്റെ പാർട്ടി DMDKയുമായി സഖ്യധാരണയിലെത്തി. ബിജെപി പാട്ടാളിമക്കൾ കക്ഷിയുമായി സഖ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഐസിസ് തലവൻ ഹാരിസ് ഫറൂഖിയെയും മറ്റൊരാളെയും അസം പോലീസ് ധുബ്രിയിൽ നിന്ന് പിടികൂടി. കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്നാണ് രാജ്യാന്തര അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ അറസ്റ്റിലായതെന്ന് പോലീസ് അറിയിച്ചു. ഇവരെ ചോദ്യം ചെയ്യാനായി ഗോഹട്ടിയിലേക്ക് കൊണ്ടുപോയതായും ഇരുവരെയും ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആരംഭിക്കേണ്ടിരുന്ന 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം പാരോ വിമാനത്താവളത്തിലെ മോശമായ കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീടറിയിക്കും. ഗവൺമെന്റ് പണ ഇടപാടുകൾക്കായി എല്ലാ ബാങ്ക് ശാഖകളും 31 മാർച്ച് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ഗവൺമെന്റ് പണ ഇടപാടുകൾക്കായി ബാങ്കുകളോട് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ഇന്ത്യ യുദ്ധ ടാങ്കുകൾക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച 1500 HP എഞ്ചിൻ ഇന്നലെ മൈസൂരുവിൽ വിജയകരമായി പരീക്ഷിച്ചു. പർവ്വത മരുഭൂമി മേഖലകളിലും മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലും ഉൾപ്പെടെ ദുർഘട പ്രദേശങ്ങളിൽ അനായാസം ഉപയോഗിക്കാവുന്ന തരത്തിലാണ് എഞ്ചിന്റെ നിർമ്മാണം. ടാങ്ക് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് ഒരു ചുവടുകൂടി മുന്നോട്ട് പോകുന്ന വിജയമാണിതെന്ന് രാജ്യരക്ഷാ സെക്രട്ടറി ഗിരിധർ അരമനെ വിലയിരുത്തി. അടുത്ത വർഷത്തോടെ BEML എഞ്ചിനുകളുടെ ഉൽപാദനം ആരംഭിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ വസ്തുതാ പരിശോധനാ യൂണിറ്റായി കേന്ദ്രം നിയോഗിച്ചു. ഗസറ്റ് വിജ്ഞാപനത്തിലാണ് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാധ്യമങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. നിയമസഭാ മാധ്യമ അവാർഡുകൾ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും പ്രചാരണം ഊർജിതമാക്കി. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. LDF സ്ഥാനാർത്ഥി MD ജയരാജൻ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് രാവിലെ മുഴക്കുന്ന് മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പര്യടനം ആരംഭിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനത്ത ചൂടിലും പുരോഗമിക്കുകയാണ്. എൻഡിഎ സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
യുഡിഎഫ് സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എംപി എൻ കെ പ്രേമചന്ദ്രനും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എംഎൽഎ എം മുകേഷും പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ്. മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇരുവരോടും മത്സരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥി തന്നെ എൻഡിഎയ്ക്കായി ഇത്തവണ കളത്തിലിറങ്ങുമെന്ന് ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട പ്രേമചന്ദ്രനും മുകേഷും പ്രചാരണത്തിൽ നല്ലൊരു ദൂരം താണ്ടിക്കഴിഞ്ഞു. മണ്ഡലപര്യടനം, കടകമ്പോളങ്ങൾ സന്ദർശിച്ചുള്ള വോട്ടഭ്യർത്ഥന, റോഡ് ഷോ എന്നിവയാണ് ഇരുവരും ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. രണ്ടാംഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായ കൺവെൻഷനുകൾ, കുടുംബസംഗമം, കലാലയ സന്ദർശനം എന്നിവയുടെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഇത്തവണ പോരാട്ടം കൂടുതൽ വാശിയേറിയതാകുമെന്നാണ് പ്രചാരണ രംഗത്തെ മത്സരം നൽകുന്ന സൂചന. കരുത്തനായ എൻഡിഎ സ്ഥാനാർത്ഥിയാണ് എത്തുന്നതെങ്കിൽ ത്രികോണ മത്സരത്തിനും സാധ്യതയുണ്ട്.
കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഫ്ളയിംഗ് സ്ക്വാഡും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും ചേർന്ന് 3717 പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിലെ 3352 അനധികൃത പ്രചാരണ സാമഗ്രികളും സ്വകാര്യ സ്ഥലങ്ങളിലെ 365 പ്രചാരണ സാമഗ്രികളും ചുമരെഴുത്തും സംഘം ഒഴിവാക്കി. ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ 11823 പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന് പാലക്കാട് തൃത്താല നിയോജക മണ്ഡലങ്ങളിൽ അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരെ നിയോഗിച്ചു. ഒറ്റപ്പാലം നെന്മാറ നിയോജക മണ്ഡലങ്ങളിൽ വീഡിയോ റെക്കോർഡിംഗ് ടീമിലേക്കും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. കണ്ണൂർ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുതാര്യവും സുഗമവുമായി നടത്താൻ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം, ചെലവ് കണക്കുകൾ എന്നിവ നിരീക്ഷിക്കാൻ ജില്ലയിൽ 66 സ്ക്വാഡുകൾ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 7 നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പിജി പരീക്ഷ നേരത്തെയാക്കി ജൂൺ 23 മാറ്റി. എന്നാൽ നീറ്റ് പിജി യോഗ്യതയ്ക്ക് ആവശ്യമായ ഇന്റേൺഷിപ്പിന്റെ കട്ട് ഓഫ് തീയതി ഓഗസ്റ്റ് 15 തന്നെയായിരിക്കുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു. ഫലം ജൂലൈ 15 പ്രഖ്യാപിക്കും. സെപ്റ്റംബർ 16 ക്ലാസുകൾ ആരംഭിക്കും. പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മെയ് 24 നിശ്ചയിച്ചിരുന്ന ശ്രേഷ്ഠ നെറ്റ് 2024 പരീക്ഷ മെയ് 11 നടത്തുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഫിഫ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സൌദി അറേബ്യയിൽ രാത്രി 12:30 മത്സരം. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17 സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രേം വോളിബോൾ ലീഗ് ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് ഹീറോസ് ഡൽഹി തൂഫാൻസുമായി ഏറ്റുമുട്ടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. ലീഗിലെ ചാമ്പ്യന്മാർ ലോക ക്ലബ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടും. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ജപ്പാൻ താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിരൺ ജോർജ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഹോങ്കോങ് താരത്തെ പരാജയപ്പെടുത്തി പ്രിയാൻഷു രജാവത്തും പ്രീ ക്വാർട്ടറിലെത്തി. നേരത്തെ പ്രീ ക്വാർട്ടറിലെത്തിയ കിഡംബി ശ്രീകാന്ത് ഇന്ന് മലേഷ്യൻ താരവുമായും ലക്ഷ്യസൻ തായ്വാൻ താരവുമായും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിലെത്തിയ പി വി സിന്ധു ഇന്ന് രണ്ടാം റൌണ്ടിൽ ജപ്പാൻ താരത്തെ നേരിടും. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആന്റ് ഫൌണ്ടേഷന്റെ കഴിഞ്ഞ വർഷത്തെ പുതൂർ പുരസ്കാരത്തിന് കഥാകൃത്ത് വൈശാഖിനെ തെരഞ്ഞെടുത്തു. പുതൂറിന്റെ 10 ചരമവാർഷിക ദിനമായ ഏപ്രിൽ 2 തൃശൂരിൽ 11111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഷാജു പുതൂരും ഫൌണ്ടേഷൻ കൺവീനർ ജനു ഗുരുവായൂരും അറിയിച്ചു. കൊല്ലത്ത് കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിനിടെ യുവാവ് മുങ്ങിമരിച്ചു. പുനലൂർ കാഞ്ഞിരമല സ്വദേശി അൻസർ എന്ന 32-കാരനാണ് മരിച്ചത്. പരവൂർ കൊഴിക്കര ക്ഷേത്രത്തിന് സമീപം പൊഴിമുഖത്ത് കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു അപകടം. പത്തനംതിട്ട കോന്നി തണ്ണിത്തോട് 7 ഒരാൾ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. 7 സ്വദേശി ദിലീപാണ് മരിച്ചത്. ദിലീപും സുഹൃത്തും പുഴയിൽ മീൻപിടിക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം. ലോക ഡൗൺ സിൻഡ്രോം ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ജീവിത വിജയം കൈവരിച്ച ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ അമ്മമാരുമായി സംവദിക്കാൻ അവസരം ലഭിക്കും. മീറ്റിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവയടക്കം ഗവൺമെന്റ് ഭൂമിയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത പരസ്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഡിഎംകെ പ്രകടന പത്രിക പുറത്തിറക്കി. ഇന്ത്യ യുദ്ധ ടാങ്കുകൾക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച 1500 HP എഞ്ചിൻ മൈസൂരുവിൽ വിജയകരമായി പരീക്ഷിച്ചു. മാധ്യമങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. ഫിഫ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.